അഞ്ചാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ വേറൊരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അടുത്തു വരുന്ന ന്യായവിധിയുടെ മുന്നറിയിപ്പ്. അതെ, യഹോവയുടെ ദിവസം. ഇത് നാം യോവൽ പ്രവചനത്തിൽ വിശദമായി പഠിച്ചത് മറന്നു കളയരുത്. ഞാൻ ആമോസ് പ്രവചനം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതിൻ്റെ 16-ും 17-ും വാക്യങ്ങളാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ശ്രദ്ധിച്ചാലും, അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സകല വീഥികളിലും വിലാപമുണ്ടാകും, എല്ലാ തെരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും. അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും പ്രലാപജ്ഞന്മാരെ വിലപിപ്പാനും വിളിക്കും. ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നുപോകുന്നത് കൊണ്ട് എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിലാപമുണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ജനം അനുതപിക്കുകയില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുകൊണ്ട് ദൈവം ആസന്നമായ ശിക്ഷയെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്ന ഭാഗമാണിത്. മരണം എല്ലാവരെയും തൊടും, എല്ലാവരും ദുഃഖിക്കും. ഈ അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലെ അതേ ചിന്താവിഷയമാണ് ഇവിടെയും: വിലാപം. വീഥികളിൽ, തെരുക്കളിൽ, കൃഷിക്കാർ, മുന്തിരിത്തോട്ടങ്ങളിൽ, എല്ലായിടത്തും ദൈവശിക്ഷയുണ്ടാകും. വിലാപം പട്ടണങ്ങളിൽ നിന്നും മുന്തിരിത്തോട്ടങ്ങളിലേക്കും വ്യാപിക്കും. ഈ വക കാര്യങ്ങൾക്ക് സമയമില്ലാത്ത കൃഷിക്കാർ പോലും പ്രലാപജ്ഞന്മാരുടെ കൂടെ കൂടി വിലപിക്കും. എന്തൊരവസ്ഥ! പരിശുദ്ധനായ ദൈവം കടന്നുപോകുമ്പോൾ അശുദ്ധർക്കും അനീതിക്കാർക്കും ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ എങ്ങനെ സാധിക്കും? സുഹൃത്തെ, ഇതൊരു ഭയങ്കര മുന്നറിയിപ്പാണ്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. വളരെയധികം ആളുകൾ വളരെ ഭക്തിയോടെ പറയുന്നുണ്ടായിരുന്നു അവർ യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്നു എന്ന്. ഇത് അയ്യോ കഷ്ടം എന്നാണ് പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഇവർക്ക് ഇതൊരു നല്ല ചിന്ത മാത്രമാണ്. പക്ഷേ അവർ ചിന്തിക്കുന്നത് പോലെ യഹോവയുടെ ദിവസം മനോഹരമായിരിക്കുകയില്ല, ഉല്ലാസത്തിന്റെ ദിവസം ആയിരിക്കുകയില്ല. യഹോവയുടെ ദിവസം എന്ന പദപ്രയോഗം ആമോസ് ഇവിടെ ഉപയോഗിക്കുന്നു. പ്രവചനത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് യോവേൽ പ്രവാചകനാണ്. അവന് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഇതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവാനുണ്ടായിരുന്നു. അനേകർ ചിന്തിച്ചിരിക്കുന്നത് യഹോവയുടെ ദിവസം എന്നാൽ ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയാകുന്നു എന്നത്രേ. സത്യത്തിൽ ഞാനും ആദ്യം ചിന്തിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷേ യോവേൽ യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ വളരെ ശ്രമിച്ചു. ന്യായവിധിയോടെ യഹോവയുടെ ദിവസം ആരംഭിച്ച് ക്രിസ്തു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വരുന്ന സമയത്തേക്ക് നീങ്ങുന്നു. പലരും ചിന്തിക്കുന്നത് യഹോവയുടെ ദിവസം വരുമ്പോഴേക്കും ഇസ്രായേൽ ജനം വളരെ അങ്ങ് പരിഹാസികളും ദുഷ്ടത മാത്രം പ്രവർത്തിക്കുന്നവരും ആകും എന്നാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം ഞാൻ ഇവിടെങ്ങും കാണുന്നില്ല. പിന്നെയോ, ആളുകൾ വളരെ ഭക്തിയുള്ളവരാകുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത്. മോശയിക ആചാരങ്ങളിലൂടെയും ആരാധന ക്രമങ്ങളിലൂടെയും ഈ ജനം പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം തന്നെ അവർ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നുണ്ടായിരുന്നു. അത് അവർക്ക് മതം മാത്രമായിരുന്നു. ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട്, നേർച്ച കാഴ്ചകൾ കഴിക്കുന്നത് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ജനങ്ങളെ പോലെ, എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് മാത്രം ജീവധാരണമായ യഥാർത്ഥമായ ഒന്നും ലഭിക്കയില്ല. പല ആരാധനകളും നിർജീവമായിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. വെറും ചടങ്ങുകൾക്ക് ഒരു പ്രയോജനവുമില്ല. അതിൽ സംബന്ധിക്കുന്ന മനുഷ്യർക്ക് ആത്മീക വളർച്ചയ്ക്കുതകുന്ന ഒന്നും ലഭിക്കില്ല എന്നാണ് വാസ്തവം. പിന്നെ ഒരു തെറ്റായ സംതൃപ്തി, അത്രമാത്രം. ആ ആരാധന മനോഹരമായിരിക്കും, കണ്ണുകൾക്കും കാതുകൾക്കും കൗതുകമേകുന്ന ആരാധന. പക്ഷെ അത് താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തില്ല. അങ്ങനെ ഒരു ആരാധന എന്തെങ്കിലും മാറ്റം താങ്കളിൽ വരുത്തുമോ? താങ്കളുടെ ആരാധന താങ്കളുടെ പൊതുജീവിതം വിശുദ്ധിയിൽ കൊണ്ടുപോകുവാൻ സഹായിക്കുന്നുണ്ടോ? ചിലർ വളരെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവ് ഇങ്ങ് വന്നാൽ മതിയായിരുന്നെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ അപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കോട്ടെ, അവിടുന്ന് മടങ്ങി വരുവാൻ യഥാർത്ഥത്തിൽ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു ഉപാധിയായിട്ടാണോ കർത്താവിൻ്റെ വരവിനെ കാണുന്നത്? എൻ്റെ കൂടെ സെമിനാരിയിൽ പഠിച്ച ഒരു സ്നേഹിതനെ ഓർക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ എബ്രായ ഭാഷ പഠിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രയാസമുള്ള ഈ ഹോംവർക്കൊക്കെ ചെയ്തു തീർക്കേണ്ട ദിവസങ്ങളിൽ രാത്രിയിൽ ഈ പുള്ളിക്കാരൻ മുകളിലോട്ട് നോക്കി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, കർത്താവ് ഇന്ന് രാത്രി ഇങ്ങ് വന്നിരുന്നെങ്കിലെന്ന്. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഈ ചേട്ടന് ഭാഷ പഠിക്കുവാൻ വയ്യ, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ബിരുദം ലഭിക്കുന്നതിൻ്റെ തലേ രാത്രിയിലത്തെ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ബിരുദം ലഭിക്കുന്നതിൻ്റെ പിറ്റേ ദിവസത്തേക്കായിരുന്നു. പിന്നെ മധുവിധു ദിവസങ്ങൾ, ഈ പാർട്ടി ഈ ബിരുദം കിട്ടുന്നതിൻ്റെ തലേ രാത്രി ഊണ് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു, കർത്താവ് ഇന്നോ അടുത്ത ചില ആഴ്ചകളിലോ വരില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, കർത്താവെ കുറച്ചുകൂടി കഴിഞ്ഞേ വരാവൂ എന്ന്. പ്രിയ സുഹൃത്തെ, താങ്കളും അങ്ങനെ തന്നെയാകുന്നുവോ? ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മിൽ പലരും കാത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ നാം സ്നേഹിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ നമ്മുടെ ഇന്നത്തെ ഈ ദുസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ളൊരു മാർഗം മാത്രമാണ്. ഈ ജനത്തോട് ആമോസ് പറയുന്നു, മതാചാരങ്ങളിലൂടെ മാത്രം പോകുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് നിങ്ങൾ. വാസ്തവത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയില്ല. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന ബിംബങ്ങളെയും അതുപോലെയുള്ള വലതിനെയും ആരാധിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒന്നല്ല യഹോവയുടെ ദിവസം. അത് വെളിച്ചമല്ല, ഇരുളത്രേ. യഹോവയുടെ ദിവസം വരുമ്പോൾ ആദ്യം നിങ്ങൾ വലിയ കഷ്ടത്തിൻ്റെ ഒരു കാലത്തിലൂടെ കടന്നുപോകും. പലരും ആഗ്രഹിക്കുന്നത് നേരെ ആയിരം ആണ്ട് വാഴ്ചയിൽ പ്രവേശിച്ച് അങ്ങ് ആനന്ദിക്കുവാനാണ്. അതേതായാലും നടപ്പില്ല. ഞാൻ അല്പം തുറന്ന് സംസാരിച്ചാൽ പരിഭവിക്കരുത്, അന്നേരം ഇത്രയും നേരം പറഞ്ഞോക്കെ ഒളിച്ചു വെച്ചോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഞാൻ എപ്രകാരം ആയിരിക്കും വിധിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ്. നിങ്ങളൊരു പക്ഷെ പറഞ്ഞേക്കും, താങ്കൾ പ്രസംഗിക്കുന്ന ആളാണല്ലോ, എങ്ങനാണെങ്കിലും ഭയങ്കര പ്രതിഫലമായിരിക്കുമെന്ന്. ഏതായാലും ദൈവജനം പഠിപ്പിക്കുന്ന ആളല്ലേ. ഒരു രഹസ്യം ഞാൻ പറയാം, എനിക്ക് എന്നെ അറിയാവുന്നതുപോലെ താങ്കൾക്ക് എന്നെ അറിയില്ല. അഥവാ അങ്ങനെ താങ്കൾക്കറിയാമായിരുന്നെങ്കിൽ എന്നെ ശ്രദ്ധിക്കുവാൻ താങ്കൾ തുനിഞ്ഞെന്നു വരില്ല. റേഡിയോ ഓഫ് ചെയ്യരുതേ, ഒരു മിനിറ്റൂടെ ഞാൻ പറയട്ടെ. താങ്കൾക്ക് താങ്കളെ അറിയാവുന്നതുപോലെ എനിക്ക് താങ്കളെ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കളോട് സംസാരിക്കാൻ ഞാൻ മെനക്കെടുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് രമ്യതയിലെത്താം. എന്താ, തുടർന്ന് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാം, അത് കേൾക്കാൻ തയ്യാറാണല്ലോ. കർത്താവ് സകലരെയും ന്യായം വിധിക്കുവാൻ വീണ്ടും വരുവാൻ പോകുകയാണ്. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം പരീക്ഷിച്ചേ മതിയാകൂ, ഒന്ന് പരിശോധിക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ താങ്കൾ 15 വർഷം ഒരു ഞായറാഴ്ച പോലും നഷ്ടപ്പെടുത്താതെ സൺഡേ സ്കൂളിൽ പോയതിന് ഒരു ചെറിയ മെഡൽ ഇരിക്കട്ടെ എന്നല്ല പറയുവാൻ പോകുന്നത്. അങ്ങനെ താങ്കൾ ചിന്തിക്കുന്ന പക്ഷം അത് തെറ്റാണ്. അതൊരു വലിയ കാര്യമാകും എന്നുപോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ കരുതുന്നത് താങ്കൾ താങ്കളുടെ വീട്ടിൽ ജീവിച്ച ജീവിതം, സമൂഹത്തിൽ ജീവിച്ച ജീവിതം, താങ്കൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സാക്ഷ്യം, അതെ പരപുരുഷനുമായോ പരസ്ത്രീയുമായോ താങ്കൾക്കുണ്ടായിരുന്ന ബന്ധം, ഇതൊക്കെയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ ചോദ്യം ചെയ്യപ്പെടുവാൻ പോകുന്നത്. അതെ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് ന്യായം വിധിക്കുവാൻ പോകുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ പോകണം എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ശരിയാക്കിയിട്ടുണ്ടോ? വളഞ്ഞ വഴികൾ വല്ലതുമുണ്ടോ? വിശുദ്ധ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചേ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന്. 1 കൊരിന്ത്യർ 11:31. ഈ കാരണത്താലാണ് ദൈവസന്നിധിയിൽ എല്ലാം ഏറ്റുപറഞ്ഞിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസത്തെയും കണക്കുകൾ അന്നന്ന് കൊടുക്കണം എന്നാണ് എൻ്റെ താല്പര്യം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവിടുന്ന് എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസം വരുന്നു. ഇന്ന് കോപമടക്കാൻ സാധിക്കാതെ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയത്, വേറൊരാളെക്കുറിച്ച് ഏഷണി പറഞ്ഞത്, പാലിൽ വെള്ളം ചേർത്തത്, തൂക്കത്തിൽ വെട്ടിച്ചത്, കുത്തുവാക്കുപയോഗിച്ച് വേറൊരാളെ വേദനിപ്പിച്ചത്, ഇനിയും പറയണോ? ഇതൊക്കെ ചെയ്തിട്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ താങ്കൾ വരുമ്പോൾ അവിടുന്ന് താങ്കളുടെ പുറത്ത് തട്ടി മിടുമിടുക്കൻ എന്ന് പറയുമെന്നാണോ താങ്കളുടെ വിചാരം? സുഹൃത്തെ, ആ കാര്യങ്ങളെല്ലാം ദൈവം ന്യായം വിധിക്കുവാൻ പോകുന്നു. സ്വർഗത്തിലെത്തിയാൽ ഇവിടെ നേരെ ആക്കാഞ്ഞതെല്ലാം നേരെയാക്കുവാനാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. എന്താ പേടി തോന്നുന്നുവോ? ഇത് വെറും യാഥാർത്ഥ്യം. ഇവിടെ വെച്ചെല്ലാം ക്ലിയർ ചെയ്യാമെങ്കിൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഈ ജനങ്ങളോട് ആമോസ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. അവൻ പറയുന്നു, യഹോവയുടെ ദിവസം നിങ്ങൾ വാഞ്ചിക്കുന്നു എന്ന് പറയുന്ന ഈ അനാവശ്യം അങ്ങ് നിർത്ത്. അത് വെളിച്ചമുള്ള ദിവസമല്ല, അന്ധകാരം മാത്രമേ. നിങ്ങൾ ഒരു വലിയ പീഡനത്തിൽ കൂടി കടന്നുപോകും. പലരും ചിന്തിക്കുന്നത് പോലെ ഈ ന്യായാസനങ്ങൾ അത്ര സുഖമുള്ള അനുഭവമാകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. 19-ാം വാക്യം നോക്കി കേട്ട, 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവന് എതിർപെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു. ദൈവവചനമാകുന്ന ബൈബിളിൽ നാം കാണുന്ന പ്രസംഗകരിൽ വളരെ നാടകീയമായി കാര്യങ്ങൾ അവതരിപ്പിച്ച വ്യക്തിയാണ് ആമോസ്. വലിയ പഠിത്തമില്ലെങ്കിലും ഉൾനാട്ടിൽ നിന്ന് വന്നെങ്കിലും അവൻ അവതരിപ്പിക്കുന്ന ശൈലി എത്ര മനോഹരമാണല്ലേ. അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ആലങ്കാരികമായ ഭാഷയായിരുന്നു. ലളിതമായ ശൈലിയും പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു. ഈ ഭാഗത്ത് അദ്ദേഹം വിശദീകരിക്കുന്നത് ശ്രദ്ധിച്ച്, ഒരു മനുഷ്യൻ കാട്ടിൽ കൂടി നടക്കുന്നു. പെട്ടെന്ന് ഇത് അവൻ്റെ പിൻപിൽ ഒരു സിംഹം, സിംഹത്തിൻ്റെ മുൻപിൽ നിന്നും ഓടിപ്പോയ അവന് എതിരെ വന്നത് ഒരു കരടി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, താങ്കളുടെ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ കർത്താവേ വരണമേ വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വറച്ചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് ചാടി എന്ന് പറഞ്ഞതുപോലെയാകും. തൻ്റെ നേരെ കരടി വരുന്നത് കണ്ട മനുഷ്യൻ ആ മല കയറി ഓടി വീട്ടിലെത്തി. അല്പം ഒന്ന് ആശ്വസിച്ചുകൊണ്ട് ശ്വാസം ഒന്ന് നേരെ വിടാനുള്ള പരിശ്രമത്തിൽ കൈ ഭിത്തിയിൽ വെച്ചു. അതാ അവിടെ നിന്നൊരു പാമ്പ് ഒറ്റക്കടി. ആ സിംഹമോ കരടിയോ ആക്രമിക്കുന്നതായിരുന്നു ഇതിലും ഭേദം. വിഷത്താൽ ശരീരം മുഴുവൻ നീലിച്ചു. പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിന് വേണ്ടി നാം ഇവിടെ ജീവിക്കുന്ന ജീവിതം വളരെ സൂക്ഷ്മതയോടെ വേണം, സൂക്ഷിച്ചു വേണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരുടെയും രക്ഷ അപകടത്തിലായി എന്നല്ല. ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി. പക്ഷെ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ നാം ശിക്ഷിക്കപ്പെടും. നാം ശരിയായില്ലെങ്കിൽ അവൻ ശരിയാക്കും എന്ന് ചുരുക്കം. പ്രിയപ്പെട്ട സുഹൃത്തെ, നാം സ്വർഗത്തിലെത്തുന്നതിന് മുൻപ് എല്ലാം ശരിയാക്കണം. 20-ാം വാക്യം നോക്കിക്കാട്ട്, യഹോവയുടെ ദിവസം വെളിച്ചമല്ല ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ. യഹോവയുടെ ദിവസം ഒരു ന്യായവിധിയോടെ ആരംഭിക്കുന്നു. അതായത് ഇതുവരെ ഇസ്രായേലിന്റെ മേൽ വന്നിട്ടില്ല. യഹോവയുടെ ദിവസത്തിലാണ് ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവും സംഭവിക്കുവാൻ പോകുന്നത്. 21 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ചു നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല, തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല, നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണനാദം ഞാൻ കേൾക്കുകയില്ല. ചടങ്ങുകൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നതിന് പിൻപിൽ സത്യസന്ധമല്ലാത്ത ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈശ്വര വിശ്വാസികളായ ആളുകൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ, തങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമാണെന്ന് ഗ്രഹിക്കണം. തോന്നലുകളുടെ ബലത്തിൽ ജീവിക്കരുത്. വിശ്വാസം കപടമോ കിഴവിക്കഥയോ അല്ല പിന്നെയോ യാഥാർത്ഥ്യം. ഒരു വ്യക്തിയിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. വിശ്വസിക്കുക എന്നത് വഞ്ചിക്കുക അല്ല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നത് അന്ധത കൊണ്ടാണ്, നിങ്ങൾക്കുള്ളത് അന്ധവിശ്വാസമാകുന്നു എന്ന്. പ്രിയ സുഹൃത്തെ, അന്ധവിശ്വാസമാണെങ്കിൽ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല, കാരണം ദൈവം അത് അംഗീകരിക്കുന്നില്ല. താങ്കളുടെ വിശ്വാസത്തിന് താങ്കളുടെ ജീവിതത്തിന്മേലൊരു സ്വാധീനം ഉണ്ടായിരിക്കണം. യാക്കോബാണല്ലോ പറഞ്ഞത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. വിശുദ്ധ പൗലോസ് പറഞ്ഞു, സൽപ്രവൃത്തികൾക്കായി നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം പ്രധാനപ്പെട്ടവ തന്നെ. ഇസ്രായേൽ ജനം പാപത്തിൽ ജീവിക്കുകയായിരുന്നു. അവർ വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ മോശ നൽകിയ ആചാരങ്ങളെ അതുപോലെ അനുഷ്ഠിക്കുന്നും ഉണ്ടായിരുന്നു. ഈ വാക്യങ്ങളിൽ ദൈവം പറയുന്നത് ശ്രദ്ധിച്ച്, ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു, എനിക്ക് അവ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. പലരും കരുതുന്നത് ഈ ഉച്ചത്തിൽ കൊട്ടുകയും പാടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിനാലാണ് ആത്മീകമിരിക്കുന്നതെന്ന്. വിശ്വാസം വർദ്ധിക്കുന്നത് അതുകൊണ്ടാകുന്നു എന്നാണ് പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ അല്പം നിങ്ങൾ ഒന്ന് ഉണർന്നു ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഹൃദയത്തിലൊരു മാറ്റവും വിശുദ്ധിയും ഇല്ലാത്ത ജീവിതം. പ്രിയ സുഹൃത്തെ, എത്ര നാളുകളാണ് ഇങ്ങനെ സ്വയം കബളിപ്പിക്കപ്പെട്ട് കഴിയുന്നത്? പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും പുറത്ത് വരൂ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കൂ. 21-ാം വാക്യത്തിൽ മത്സരങ്ങളെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പെരുന്നാളുകളായിരുന്നു. ഇന്നത്തെ പോലെ മത്സരിച്ചായിരുന്നു അന്ന് പെരുന്നാളുകൾ ആഘോഷിച്ചിരുന്നത്. പക്ഷേ ദൈവം പറയുന്നു, ആർക്ക് വേണം അത്? അന്നും ഇന്നും പെരുന്നാളുകൾ തോന്നിയവാസങ്ങളുടെ കേളീരംഗങ്ങളല്ലേ? ഏറ്റവും അധികം ചാരായവും കള്ളും മറ്റ് ലഹരി വസ്തുക്കളും വിൽക്കുന്ന സമയം. എന്തെല്ലാം അനാശാസ്യ നടപടികളാണ് ഉത്സവ പറമ്പുകളിൽ നടക്കുന്നത്! പാവപ്പെട്ട മനുഷ്യരെ കബളിപ്പിക്കുവാൻ ചെയ്യുന്ന ഈ പരിപാടികളിൽ സുഹൃത്തെ, താങ്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നിർത്തണം. മറ്റുള്ളവരെ ഇതിൽ നിന്നും മാറ്റുവാൻ ശ്രമിക്കുകയും വേണം. 24 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾക്കുണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്രദേവനായ കിയൂനെയും നിങ്ങളുടെ രാജാവായ സിക്കൂത്തിനെയും നിങ്ങൾ ചുമന്നുകൊണ്ടു പോകേണ്ടി വരും. ഞാൻ നിങ്ങളെ ദമ്മശകത്തിനപ്പുറം പ്രവാസത്തിലേക്ക് പോകുമാറാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവന്റെ നാമം. വാസ്തവത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാഗമർപ്പിച്ചു. പക്ഷേ വിജാതീയരായ ജനങ്ങളെ കണ്ടപ്പോൾ അവരുടെ ദൈവങ്ങളെ ആരാധിക്കുവാനും ഈ ജനം തുടങ്ങി. ഇരുതോണിയിൽ കാൽ വെച്ചുള്ള ജീവിതം എത്ര അപകടകരം! സിക്കൂത്ത് എന്ന ദേവനെ ആരാധിക്കുവാൻ നരബലി കഴിച്ചിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചെറിയ കുഞ്ഞുങ്ങളെ ചുട്ടുപഴുത്ത ഒരു ബിംബത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കും. അപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ ഉരുകി മരിക്കും. എത്ര നികൃഷ്ടമായ ആരാധന! ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്ന് ചിന്തിച്ചേ. ഇങ്ങനെ പ്രസാദിക്കുന്ന ഏത് ദൈവമാണ്? ചെകുത്താനാണ് ഈ തരത്തിൽ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഇങ്ങനെ ചെയ്ത് കണ്ട് പ്രസാദിക്കുന്നതും. വിഡ്ഢിത്തരം! ദൈവം ഇന്ന് പറയുന്നത്, നിങ്ങൾ പള്ളിയിലും ക്ഷേത്രങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ എന്ന് പറഞ്ഞു വന്ന് ചില ചടങ്ങുകളൊക്കെ നിർവഹിച്ചു പോകുന്നു. പക്ഷേ ആഴ്ചയുടെ മറ്റുള്ള ദിവസങ്ങളിൽ കിയൂനെയും സിക്കൂത്തിനെയും അല്ലേ നിങ്ങൾ ആരാധിക്കുന്നത്? അത്യാഗ്രഹം എന്ന വിഗ്രഹാരാധന എത്ര നീചം! സർവശക്തനായ രൂപയെ ആരാധിച്ചു കഴിയുന്ന ഭക്തന്മാർ, അതാണ് സർവശക്തൻ, അത് മതി എന്ന ചിന്തയാണ്. ഹെൻറി 8-ാമന്റെ കൊട്ടാരത്തിൽ നിന്നും കാർഡിനൽ ഊൾസിയെ നീക്കം ചെയ്തു. സത്യത്തിൽ അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്യുവാനാണ് കൽപ്പനയിട്ടത്. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുൻപ് കാർഡിനൽ സാധാരണ മരണം മരിച്ചു. തന്റെ മരണശൈലിയിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എന്റെ രാജാവിനെ ഞാൻ സേവിച്ച ആത്മാർത്ഥതയോടെ എന്റെ ദൈവത്തെ സേവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തങ്ങളുടെ മരണക്കിടക്കയിൽ അനേകം ഭക്തരെന്ന് നടിച്ചവരും പറയുവാൻ പോകുന്നത് ഞാൻ ജീവിച്ച കാലത്ത് സിക്കൂത്തിനെ സേവിച്ചു. അത്യാഗ്രഹം എന്ന വിഗ്രഹത്തിൻ്റെ പിൻപേയായിരുന്നു. ജഡത്തിൻ്റെ ഇമ്പങ്ങളെയാണ് ഞാൻ ആരാധിച്ചത്. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ചില്ല, സേവിച്ചില്ല. സുഹൃത്തെ, എൻ്റെയും താങ്കളുടെയും ശവസംസ്കാര സമയത്ത് എത്ര നല്ല പാട്ട് പാടിയെന്നോ, ചരമപ്രസംഗങ്ങൾ എത്ര ഗംഭീരമായിരുന്നെന്നോ, റീത്ത് എത്രയധികം വന്നെന്നോ, തിരുമേനിമാരെത്ര സംബന്ധിച്ചെന്നോ, അടക്കാൻ കൊണ്ടുപോയപ്പോൾ വലിയ ജനാവലി ഉണ്ടായിരുന്നെന്നോ ഒക്കെ പറഞ്ഞാൽ ഒരു വിശേഷവുമില്ല. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാം നിൽക്കേണ്ടി വരും. അന്ന് തനിയെ തനിയെ ആകുന്നു കണക്ക് കൊടുക്കേണ്ടി വരുന്നത്. അന്ന് ഈ പറഞ്ഞതൊന്നും സഹായിക്കില്ല. താങ്കളെ അങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം പറ്റിയവരെ അവിടെ കാണില്ല കേട്ടോ. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഇപ്പോൾ തന്നെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കൂ. അവിടുന്ന് താങ്കളുടെ രക്ഷകനാണ്. അവിടുന്ന് താങ്കളെ ശരിയായ വഴിയിൽ നയിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, വളരെ ശക്തമായി അവിടുത്തെ വചനം ഞങ്ങളോട് ഇന്ന് സംസാരിച്ചതിനായി സ്തോത്രം.